Going to look into some very exciting portions today.
For the next
3 or 2 more weeks. And I hope that we could make some sense of many things that we are still not clear about. Let me begin by saying I am no expert in any of these things.
All
that I have is what I think I know. Out of all the studies that I have done. So please, let's work at this together.
So
it's interesting to ask a believer why he wants to study about the end times. Either he will say because he wants to know when Christ is coming real soon.
Or
will have to personally face real trouble in the future. Or what is about the mark of the beast? You see, but many of us don't have thoughts like this, which we should actually have when we think about the end times. This kind of thoughts, for example, God is going to heaven, she's enemies. Not just our enemies, but his enemies. You see, injustice will finally be judged. The coming of our Savior is going to do, many things are going to happen. The new age is going to bring a lot. The new coming age to come is going to open up amazing things.
The
knowledge of the of God is going to cover the earth. All the kings of the earth will bow to Jesus. We will receive a resurrected body. All creation is going to be redeemed. Do we have these kinds of thoughts, my dear friends? What is it that is going to through our minds right now during this COVID season? Oh, if only we begin to think about the age to come and the things that are waiting for us. Let's begin by looking at one portion of scripture, Romans chapter 8. I will ask Anita to read for us, please, chapter 8, verse 18 to 22.
Roma Leganam, Ettam Adhyayam, Padinette Totte, Irvati Randvere, Anita Vaikim.
Romans chapter 8, verse 18 to 22.
Roma Leganam, Ette, Padinette Totte, Irvati Randvere.
നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ.
I really don't know how many of us actually see the amazing, these amazing verses.
നിങ്ങൾ എത്ര പേര് ശ്രദ്ധിക്കുന്നു എന്ന് എനിക്കറിയില്ല.
The creation waits eagerly for the revelation of the sons of God.
ദൈവപുത്രന്മാരുടെ വെളിപാട് അനുവേണ്ടി സൃഷ്ടി ഇറ്റുന്നോടെ കാത്തിരിക്കുന്നു.
Talking about the times that is going to come.
വരാനുള്ള കാലങ്ങളെ കുറിച്ചാണ് പറയുന്നത്.
There is a great revealing of the glory of the sons of God.
ദൈവപുത്രന്മാരുടെ ഒരു വലിയ വെളിപ്പെടുത്തൽ ഉണ്ടാകാൻ പോകുകയാണ്.
The thing that we lost we are going to gain.
നമ്മൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേടാൻ.
The Bible says all have sinned and fallen short of the glory of God.
ദൈവസ്തവം പറയുന്നു എല്ലാവരും പാപം ചെയ്ത ദൈവത്തെ
നഷ്ടപ്പെട്ടു.
നമ്മൾക്ക് ആ നഷ്ടപ്പെട്ട മഹത്വം തിരിച്ചു ലഭിക്കാൻ
പോകുകയാണ്.
നമ്മൾക്ക് ആ നഷ്ടപ്പെട്ട മഹത്വം തിരിച്ചു ലഭിക്കാൻ
പോകുകയാണ്. Of God.
ദൈവപുത്രന്മാരുടെ വെളിപ്പെടുത്തലിന് വേണ്ടി സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു.
There is a glory that is going to be seen upon us, my dear friends.
നമ്മളുടെ മേൽ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ മേൽ ഒരു മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്.
Why do we do this study of the end times right now?
എന്തിനാണ് അന്ത്യനാളുകളെ കുറിച്ചുള്ള പഠനം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്?
Let me give you one or two or three things.
രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയട്ടെ.
First of all, there seems to be a disconnect in between our life here on earth and the age to come.
ആദ്യമായി നമ്മൾ കാണുന്നത് നമ്മളുടെ ഇപ്പോഴുള്ള ഈ ഭൂമിയിലുള്ള ജീവിതവും വരാനുള്ള കാലത്തിൽ നമ്മളുടെ എന്താ നടക്കാൻ പോകുന്നത് അത് തമ്മിൽ ഒരു ചേർച്ച കാണുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് ഒരു വിട്ടു കിടക്കുന്നത് പോലെ
നമുക്ക്
ഇപ്പോഴുള്ളതും വരാനിരിക്കുന്നതിന് നമുക്കൊന്ന് ചേർത്ത് നമുക്ക്
കാണാനായിട്ട് നമുക്ക്.
ഉൽപ്പത്തിയുടെ ആദ്യത്തെ കുറച്ച് അധ്യായങ്ങളും വെളിപാട് പുസ്തകത്തിന്റെ അവസാനത്തെ കുറച്ച് അധ്യായങ്ങളും നമ്മൾക്കൊന്ന് ചേർത്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല.
Most of us think of heaven as a place where we finally go to for rest and basically doing nothing.
നമ്മൾ അനേകം ചിന്തിക്കുന്നു സ്വർഗ്ഗം എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ വിശ്രമിക്കാൻ പോവുകയാണ്, അവിടെ പിന്നെ ഒന്നും ചെയ്യണ്ട എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളുടെ ചിന്ത.
When we think of the coming of Jesus, we focus on the fact that he is coming to take us home.
നമ്മൾ യേശുവിന്റെ വരവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു ഓ യേശു വരാൻ പോവാണ്, എന്നെ അങ്ങ് വീട്ടിലോട്ട് അങ്ങ് കൊണ്ടുപോകാൻ പോകുന്നു.
We fail to see that his coming is much more closer because of the prayers of the saints for justice and righteousness to happen here on earth.
ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ നീതിയും ന്യായവും പുലർത്തണമേ വേണമെന്ന് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഉയരുന്നതും കൊണ്ട് ദൈവത്തിന്റെ വരവ് യേശുവിന്റെ വരവ് അധികം അടുത്തിരിക്കുന്നു.
God is going to fulfill, my dear friends, our prayers for justice and righteousness.
സുഹൃത്തുക്കളെ നമ്മളുടെ നീതി വേണം, ന്യായം വേണം എന്നുള്ള നിലവിളി ദൈവം ഉത്തരം തരാൻ പോവുകയാണ്.
And it is not just by sending the sinners to hell.
അത് ഉത്തരം തരുന്നത് പാപികളെ നരകത്തിൽ വിട്ടു മാത്രമല്ല.
സുഹൃത്തുക്കളെ
ഇതിനെക്കാട്ടിലും അതിമഹത്തായ ചില സത്യങ്ങളുണ്ട്.
One of the glorious truths is this, that Jesus Christ is not coming just to take us home.
ഒരു മഹത്തായ സത്യം ഇതാണ്, യേശുക്രിസ്തു നമ്മളെ ഭവനത്തിൽ കൊണ്ടുപോകാൻ മരുമെന്ന് മാത്രമല്ല.
He is coming to set things right here on earth.
ഈ ലോകത്തിൽ അവൻ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ശരിയാക്കാൻ പോകുകയാണ്.
It is not just that our bodies are going to be redeemed.
നമ്മളുടെ ശരീരങ്ങൾ വീണ്ടെടുക്കാൻ പോവുക എന്ന് മാത്രമല്ല,
but the whole of creation itself will be redeemed from its pains.
അത് മാത്രമല്ല, സൃഷ്ടി മുഴുവനും അതിന്റെ വേദനയിൽ നിന്ന് സൃഷ്ടിയെ തന്നെ ദൈവം വീണ്ടെടുക്കാൻ പോകുകയാണ്.
There is a glorious finishing of the journey that began in the Garden of Eden.
ഈദൻ തോട്ടത്തിൽ തുടങ്ങിയ ആ യാത്ര അതിന്റെ ആ പ്രയാണത്തിന്റെ ഒരു മഹത്തരമായ അന്ത്യം വരാൻ പോവുകയാണ്.
Another reason why we study the end times now is this.
അന്ത്യകാലത്തെ കുറിച്ച് പഠിക്കുന്നതിന്റെ വേറൊരു കാരണം ഇതാണ്.
We understand that the kingdom of God is our inheritance.
നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവരാജ്യം നമ്മളുടെ അവകാശമാണ്.
We see that in many verses in the New Testament.
പുതിയ നിയമത്തിലെ അനേക വാക്യങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട്.
What does it mean for the kingdom of God to become our inheritance?
ദൈവരാജ്യം നമ്മളുടെ അവകാശമാകുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്?
We are called to rule and reign with him.
അതിനർത്ഥം ഇതാണ്, നമ്മൾ അവന്റെ കൂടെ വാഴാനായിട്ട് പോവുകയാണ്.
This is a fulfillment of God's plan from the beginning when he created man to rule on earth.
ദൈവം മനുഷ്യനെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ ഈ പദ്ധതി തന്നെ ഇതായിരുന്നു, മനുഷ്യൻ ഭരണം ചെയ്യണം ലോകത്തിൽ, ഭരിക്കണം ലോകത്തിൽ, ഭൂമിയിൽ, അതായിരുന്നു.
God's plan cannot be thwarted, my dear friends.
ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ പ്ലാന് വലിച്ചെടുത്ത് കളയാൻ പറ്റത്തില്ല.
Yes, sin has caused a temporary setback, but it will not change everything.
തീർച്ചയായിട്ടും പാപം താൽക്കാലികമായ ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേങ്കിൽ അവന്റെ പദ്ധതികൾ എന്നേക്കും അത് നിന്നു പോയിട്ടില്ല.
He will still rule, it will be on a new earth.
നമ്മൾ ഇനിയും ഭരിക്കാൻ പോവുക തന്നെ ചെയ്യുവാണ്, പക്ഷേ അതൊരു പുതിയ
ഭൂമിയിലായിരിക്കും.
ദൈവം നിങ്ങൾ രാജ്യങ്ങളെ അവകാശമാക്കും എന്ന് പറയുമ്പോൾ, രാജ്യത്തെ അവകാശമാക്കും എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഭൂമിയെ അവകാശമാക്കും എന്നാണ് പറയുന്നത്.
You see, the difference is the trees of life is now in the city, the new Jerusalem.
അല്ല, വ്യത്യാസം ഇതാണ്, ആ ജീവന്റെ വൃക്ഷം ഇപ്പോൾ അത് പുതിയ ജെറുസലേമിലാണ്.
How many of you know that new Jerusalem is actually us?
നിങ്ങൾക്കറിയാമോ പുതിയ ജെറുസലേം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അത് ആ കുഞ്ഞാടിന്റെ
മണവാട്ടി.
നിങ്ങൾക്കറിയാമോ ആ പുതിയ ജെറുസലേം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി വരാൻ
പോകുകയാണ്. It is going to descend on a new earth, my dear friends.
അത് പുതിയ ഒരു ഭൂമിയുടെ മേൽ ലോട്ട് ഇറങ്ങി വരാൻ പോകുകയാണ്.
It is a city that is going to come upon the new earth.
അത് ഈ പുതിയ ഭൂമിയുടെ മേൽ വരാൻ പോകുന്ന ഒരു പട്ടണമാണ്.
It is not a city in the heavens.
അത് സ്വർഗത്തിലുള്ള ഒരു പട്ടണമല്ല.
There are many things that are going to shock us when we look at the scriptures carefully, my dear friends.
So the claim namal vajanam shraddichu nokumbam ottri nettipikkuna karyangal
instead of reigning over the animal kingdom which he gave to Adam and Eve.
Adamayodum അവയോടും പറഞ്ഞ സൃഷ്ടിയുടെ സമയത്ത് ആ ജീവജന്തുവിന്റെ മേൽ നീ ഭരിക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഇപ്പോൾ നമുക്കറിയാം ദേശങ്ങളെ രാജ്യങ്ങളെ നമ്മൾ അതിനു മേൽ ഭരിക്കാൻ പോവുകയാണ്.
Sometimes we get really confused, isn't it? We don't even want to believe these things sometimes.
ചില സമയത്ത് നമുക്ക് ആശയക്കുഴപ്പം വന്നിട്ട് നമ്മൾ ഈ വക കാര്യങ്ങൾ വിശ്വസിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലും ഇല്ല.
See, there is a rain coming which is going to be far more greater than we ever imagined.
നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഒത്തിരി ഉപരിയായിട്ട് ഉള്ള ഒരു ഭരണം, ഒരു രാജ്യത്വം വരാൻ പോവുകയാണ്.
നമ്മള്
ഇപ്പോൾ ഈ ലോകത്തിൽ അതിന്റെ ചെറിയ ചെറിയ ചില കാഴ്ചകൾ നമ്മൾ കാണുന്നു, പൊട്ടിത്തെറിക്കൽ കാണുന്നു എന്ന്
മാത്രം. അപ്പം
സഭയിൽ വന്നിരിക്കുന്ന ആശയക്കുഴപ്പം ഇതാണ്,
വെരി ബിഗ് കൺഫ്യൂഷൻ,
ഒത്തിരി വലിയ ആശയക്കുഴപ്പം.
We try to bring the kingdom completely here on earth.
നമ്മൾ ഈ രാജ്യത്തെ പൂർണ്ണമായിട്ടും ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ തന്നെ അങ്ങ് കൊണ്ടുവരാൻ
ആഗ്രഹിക്കുന്നു.
നമ്മൾ മനസ്സിലാക്കുന്ന വാസ്തവം എന്തെന്ന് വെച്ചാൽ, ദൈവരാജ്യം ഇവിടെ ഉണ്ട്, എന്നാൽ ഇവിടെ ഇല്ല.
our attitude right now is not that we should reign here on earth.
ഇപ്പോൾ നമുക്ക് വേണ്ടി മനോഭാവം ഞാൻ ഈ ലോകത്തിൽ ഇവിടെ ഭരിക്കാൻ പോവാണ് എന്നുള്ളതല്ല.
This is where the church has made a big mistake.
ഇവിടെ ഈ ഭാഗത്താണ് സഭ തെറ്റി പോയിരിക്കുന്നത്.
Because we will reign, but right now we are called to serve.
നമ്മൾ ഭരിക്കാൻ പോവുകയാണ്. നമ്മൾ ഭരിക്കുന്ന ഒരു ദിവസം വരും. പക്ഷേ ഇന്ന് നമ്മളെ വിളിച്ചിരിക്കുന്നത് ശുശ്രൂഷിക്കാനാണ്, സേവിക്കാനാണ്.
The church is so confused about this.
In the sabha uttri aashay kulpathilana.
When we get sick, we think we have to be healed or else I'll reject the gospel.
Nammala rogathil agapettu povumbol nammal chindikkunna oh enikku saukhyam vanne madiyavu adu kittillengil pinni suvisesham njan tejikkan povanu.
What a foolish thing, my dear friends.
മൂഢമായ ഒരു ചിന്ത.
Our outward body has to waste away.
നമ്മുടെ ബാഹ്യമായ ഈ ശരീരം അത് ക്ഷയിച്ചേ പറ്റൂ.
We have to long for a new body.
നമ്മൾ ഒരു പുതിയ ശരീരത്തിന് വേണ്ടി നമ്മൾ കാംക്ഷിക്കേണ്ടത്.
Yes, God does give life to our mortal bodies.
ജീവിതം നമ്മുടെ മൃത്യ ശരീരത്തിൽ ദൈവം ശക്തി തരും.
But this outer shell has to go.
ബാഹ്യമായ ഈ തോട് ദ്രവിച്ചേ പറ്റൂ.
That is the longing that we have these days.
ഈ ദിവസങ്ങൾ നമ്മുടെ ഉള്ളിൽ
You see, the moment we get sick, it is showing us one more thing, and that is this body, this old. We have to shed this body one day.
നമ്മുടെ രോഗം ഒക്കെ ബാധിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ട ചിന്തയാണ് ഈ ശരീരങ്ങൾ ഈ ലോകത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത് നമ്മൾ വിട്ടു പോകേണ്ടിയവരാണ്.
That doesn't mean we don't have to fight sickness.
അതിന്റെ അർത്ഥം രോഗത്തെ നമ്മള് മത്സരിച്ച് നമ്മൾ ജയിക്കണ്ട എന്നല്ല.
It just means that we are going into extreme positions that we are not supposed to go.
അത് നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രം. നമ്മള് പോകണ്ടാത്ത അതിരുകൾ നമ്മൾ കടന്നു പോകുന്നു.
We don't have all the balance together.
നമ്മക്കെ എല്ലാം ഒന്ന് ശരിയായ സമം തുലനയോടെ നമുക്ക് നോക്കാൻ
പറ്റുന്നില്ല. We don't see that the kingdom is here and yet not here.
ദൈവരാജ്യം ഇവിടെ ഉണ്ട് എന്നാൽ ഇവിടെ ആയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല.
The key verse is there, that is like Matthew says, the meek shall inherit the earth.
ആ മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു താക്കോൽ വാക്യം തന്നെയാണ് സൗമ്യത ഉള്ളവൻ ഭൂമിയെ അവകാശമാക്കും.
That amazing, what a contrast, isn't it?
എത്ര വിപരീതമായ ഒരു ചിന്തയാണ്.
If we can remain meek here on earth,
നമ്മൾ ഈ ഭൂമിയിൽ സൗമ്യതയോടെ ജീവിച്ചാൽ,
If we can remain humble,
ഇവിടെ നമ്മൾ താഴ്മയോടെ തുടർന്നാൽ,
If we can remain serving our people here on earth, the people here on earth,
ഈ ഭൂമിയിൽ ആൾക്കാരെ ശുശ്രൂഷിച്ച് സേവിച്ച് ശുശ്രൂഷിച്ച് നമ്മൾ മുമ്പോട്ട്
പോകും.
വഹിക്കുന്നതിന് പകരം
If we can serve them here on earth,
ee bhoomiyil namukku avare onnu sushrushikkan pattiyirunnengil,
the meek shall inherit the earth.
Oh, saumyathayullavan bhoomiye avakashamaakkum. Thank you, Lord.
So another words that I want to read is this.
Nanya vere vaikan agrehikkuna vakyam oranam idana.
After we know about the end times more clearly.
Avasana naalukale kuriche kalangale kuriche nammal vyaktamayittu arinjathinu shesham.
If you still want to remain in sin.
Nammal paapathil pinneyum thudaran agrehikkuvaanengil.
In Revelation chapter 22 verse 11.
Velipadu pustakam 22nd adhyayam 11th vakyam.
It become true for us.
അങ്ങനെയാണെങ്കിൽ ആ പാപത്തിൽ തുടരാൻ ആഗ്രഹിക്കുവാണെങ്കിൽ റെവലേഷൻ വെളിപാട് 22:11 നമ്മളിൽ അത് സത്യമായി
പോകും.
ഇത് നമ്മളെ സുഹൃത്തുക്കളെ നമ്മളെ കുറിച്ച് നമ്മളെ സംബന്ധിച്ച് വളരെ ഗൗരവമേറിയ ഒരു വാക്യമാണ്.
If the end times cannot motivate us to turn to God,
ഈ അന്ത്യനാളുകൾ അന്ത്യകാലം ദൈവത്തിലോട്ട് തിരിയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ
what else can cause us to turn?
അങ്ങനെയാണ് ഇത് നമ്മൾ ദൈവത്തിലോട്ട് തിരിയാൻ ഇത് പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് നമ്മളെ പ്രേരിപ്പിക്കും?
The world is going to come and coming to an end and we still don't repent.
നാം ലോകം അവസാനിക്കാൻ പോ എന്നിട്ട് നമുക്ക് അനുതപിക്കാൻ മനസ്സില്ല.
Look at this verse, please.
ഈ വാക്യം നമുക്കൊന്ന് നോക്കാം. വെളിപാട് 22:11.
അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ.
Strong words, my dear friends.
Bhayangaram shaktiyeriya oru vakyam aanu.
So I want to put some ground rules before we begin to look into the coming of Jesus and many of these topics.
Idinde yeshuvinte varavine kurichum okke munbotta nokkunnathinu munpe chela kaadilaya adisthanamaya
Let's adopt a method where the clearest verses will be given the greatest importance.
ഏറ്റവും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ പറ്റുന്ന വാക്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയിൽ നമുക്ക് പഠനം.
What do I mean by that?
അതിന്റെ അർത്ഥം എന്താണ്?
Let's look at certain books which are more clearer to us than other books to get a better picture.
നമുക്ക് നല്ലൊരു കാഴ്ചപ്പാട് ലഭിക്കാൻ, നല്ലൊരു ചിത്രം ലഭിക്കാനായിട്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ പറ്റുന്ന പുസ്തകങ്ങൾ, ബൈബിളിലെ പുസ്തകങ്ങൾ നമുക്ക് നോക്കാം.
For instance, the letters of Paul and Peter, we should look at them first because they are addressed directly to the church.
ഉദാഹരണത്തിന് പൗലോസിന്റെയും പത്രോസിന്റെയും ലേഖനങ്ങള് അത് ആദ്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ കാരണം അത് സഭയ്ക്ക് നേരിട്ട് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളാണ്.
The Gospels comes next because there we find Jesus Christ is talking to both Israel and to the church.
അത് കഴിഞ്ഞ് നമ്മൾ സുവിശേഷങ്ങൾ നോക്കണം. എന്തെന്ന് വെച്ചാൽ യേശു ക്രിസ്തു സഭയോടും ഇസ്രായേലിനോടും രണ്ടുപേരോടും പറയുന്നുണ്ട്.
Also remember that Christ is also speaking in a prophetic manner in most of his talks about his coming.
അത് മാത്രമല്ല യേശുവിന്റെ തന്നെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുമ്പോൾ പ്രവചനക രീതിയിലാണ് പല കാര്യങ്ങളും പറയുന്നത്.
I don't know how many of you know this, but if you look at the book of Matthew chapter 24,
നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ എനിക്കറിയില്ല, പക്ഷേ എന്നാലും മത്തായിയുടെ സുവിശേഷം 24-ാം വാക്യം 24-ാമത്തെ അധ്യായം നമ്മൾ നോക്കുമ്പോൾ
the disciples asked Jesus, for instance, tell us when will these things happen and when what will be the sign of your coming and the end of the age.
യേശു ക്രിസ്തുവിനോട് യേശുവിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, ഓ ദൈവരാജ്യം വരാൻ പോകുന്നു, അവസാന നാളുകൾ.
അവർ വായിക്കാൻ പോകുമ്പോൾ 24-ാം 1-3 വരെ Anita, 24-ാം മത്തായി.
Can we read Matthew chapter 24:1-3?
യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവനെ ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരേണം എന്ന് അപേക്ഷിച്ചു.
Very interesting, but you have to understand the mind of the disciples here.
ഇവിടെ നമ്മൾ ശിഷ്യന്മാരുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം.
When he told them about the temple going to be destroyed,
ദേവാലയം നശിക്കാൻ പോവുകയാണ്, നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ
യേശു
ദേവാലയം നശിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് ഇതൊക്കെ നടക്കാൻ
പോകുന്നത്?
നിന്റെ വരവിന്റെ ചിഹ്നങ്ങൾ എന്താണ്? കാലത്തിന്റെ അവസാനം എന്തായിരിക്കും?
എങ്ങനെയായിരിക്കും?
ഇത് ആ ശിഷ്യന്മാര് ചോദിച്ചപ്പോൾ അവർ യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച്
ചിന്തിക്കുന്നേയില്ലായിരുന്നു.
അവര് യേശുവിന്റെ വരവോ ആ ശക്തിയേറിയ വരവിനെ കുറിച്ച് ആ ശക്തി പ്രകടിപ്പിക്കുന്ന വരവിനെ കുറിച്ച്
You see, they're waiting for the Messiah to come and he will rule and reign through Israel.
Messiah varanayittu avaringine kartavu varanayittu avaringine kaathirikkuvayirunnu Israel janam.
And so they were expecting him to become more and more powerful in the days to come.
അതുകൊണ്ട് ഈ ശിഷ്യന്മാരെ ഇനി വരും ദിവസങ്ങളിൽ യേശുക്കിന് യേശുവിന് ഇനിയും ശക്തി ലഭിക്കും, ഇനിയും യേശു ശക്തിയുള്ളവനാകും, മഹത്വം കാണും, ഭൂമിയിൽ ചില കാര്യങ്ങൾ ചെയ്യും, അത് പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നു.
The sign of your coming is not that you're going to die and come back again. The sign of when are you going to come in power, the parousia actually means coming in power, coming in glory.
നിന്റെ വരവെന്ന് അവര് പറയുമ്പോഴത്തേക്ക് മരിച്ചിട്ട് അടക്കപ്പെട്ട് എഴുന്നേറ്റിട്ട് പിന്നെ വരുന്ന അതിനെ കുറിച്ചല്ല, പക്ഷെ ശക്തിയോടെ ആ പറോസിയ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം തന്നെ ശക്തിയിൽ എങ്ങനെ എപ്പം തിരിച്ചു വരും എന്നുള്ള ആ വാക്കായിരുന്നു അവിടെ ഉപയോഗിച്ചത്.
John the Baptist was also surprised because he was not appearing in greater power.
യോഹന്നാൻ സ്നാപകനും വന്നു വിട്ടു എന്തെന്ന് വെച്ചാൽ ഭയങ്കര ശക്തിയോടെ വരും എന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചത്.
He got utterly confused.
യോഹന്നാനെ ഭയങ്കരമായ ചിന്താകുഴപ്പം വന്നു.
He thought he was going to be released from prison and he was there in jail prison finally.
യോഹന്നാൻ വിചാരിച്ചു പെട്ടെന്ന് യേശു വരുവേ യോഹന്നാൻ വിടുവിക്കുകയൊക്കെ ചെയ്യുന്നു, പക്ഷെങ്കിൽ യോഹന്നാൻ ശരിക്കും പറഞ്ഞാൽ യേശു മരിക്കുന്ന ആ നിമിഷം വരെയും അവര് ഇപ്പോൾ മഹത്വത്തിൽ യേശു വരും, ഇപ്പോൾ ശക്തി പ്രകടിപ്പിക്കും എന്നൊക്കെ
പ്രതീക്ഷിച്ചോണ്ടേ
അവർക്ക് യേശുവിന്റെ മരണം അംഗീകരിക്കാൻ പറ്റത്തില്ലായിരുന്നു.
As you read down that Matthew chapter 24, you realize the things that he told must have made them utterly confused.
അധ്യായം മത്തായിയുടെ സുവിശേഷം 24 അധ്യായം താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ യേശു പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഭയങ്കരമായി ചിന്താ കുഴപ്പം കൊടുത്തു.
They were wondering, when is he going to come? Here is a young man called Jesus. We want to see the Messiah burst in glory. We are waiting for that.
അവർ ഒരു മെഷിയ മഹത്വത്തിലോട്ട് ഇങ്ങനെ പൊട്ടി വിളങ്ങുന്നത് അവർ കാത്ത് ഇരിക്കുവായിരുന്നു.
Then he died.
അയ്യോ പിന്നെ യേശു മരിച്ചു.
Then you see they couldn't even believe it when he said I'm going to die. You see they somehow couldn't accept it.
യേശു ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലായിരുന്നു.
So can you see, let's look at the scriptures more carefully, my dear friends.
സുഹൃത്തുക്കളെ നമുക്ക് വേദപുസ്തകം ശ്രദ്ധയോടെ നോക്കാം.
You see, we look at the Gospels and then finally we look at Revelation of the last. You know why?
നമ്മൾ സുവിശേഷങ്ങൾ നോക്കി അതിനുശേഷമാണ് നമ്മൾ വെളിപാട് പുസ്തകം നോക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയാം?
Extremely major is the extreme figures of speech.
അവിടെ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെളിപാട് പുസ്തകത്തില് അങ്ങേ ഒരു മാനസിക സംഘർഷവും അങ്ങനെ അങ്ങേയറ്റം അലങ്കാരമായ വാക്കുകളാണ്, അലങ്കാരപ്രദമായ വാക്കുകളാണ് പ്രയോഗിച്ചുകൊണ്ടിരുന്നത്.
ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ദാറ്റ് യു കാൻ്റ് ഈവൻ ഇമാജിൻ.
ആ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത അലങ്കാര പ്രയോഗങ്ങൾ.
ഇറ്റ്സ് ലൈക്ക് യു ആർ ട്രെഡിംഗ് ഓൺ എ പ്ലേസ് വിച്ച് ഈസ് ഫുൾ ഓഫ് മൈൻഡ്സ്. യു നെവർ നോ വെൻ യു ആർ ഗോയിങ് ടു സ്റ്റാമ്പ് ഓൺ എ
അത് നമ്മൾ ഇങ്ങനെ ഒരു നിലത്ത് ഭൂമിയുടെ മേൽ നടക്കുവാണ് അതിന്റെ അടിയിൽ എവിടെയാണ് ലാൻഡ് മൈൻ വെച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല, എപ്പം പൊട്ടും എന്ന് നമുക്കറിയത്തില്ല, പക്ഷെ നമുക്ക് അതിന് മേൽ നടക്കണം. അതുപോലത്തെ ഒരു അവസ്ഥ.
I will always be great caution when I hear people say, oh, let's talk about, let's study the book of Revelation as if they know all about it.
ആ വെളിപാട് പുസ്തകം ഓ നമുക്ക് പഠിക്കാം, നമുക്ക് വെളിപാട് നമുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ചും ഞാനത് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഞാൻ ജാഗ്രതയോടെ ഇരിക്കും.
There are some believers who don't even know that the beast is actually a person.
ചില വിശ്വാസികൾ ഇങ്ങനെയുണ്ട്, അവർക്ക് അറിയത്തില്ല ഈ മൃഗം എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്.
വെളിപാടിലെ മൃഗം എന്ന് പറയുന്നു. The beast is actually a person.
ആ മൃഗം ഒരു വ്യക്തിയാണ്.
Certain portions in Revelation we would never understand unless it is explained to us in that very book.
നമ്മൾക്ക് വെളിപാട് പുസ്തകത്തിൽ പലതും പറയുന്നത് നമുക്ക് മനസ്സിലാകില്ല. ആ പുസ്തകത്തിൽ തന്നെ വെളിപാട് തന്നെ അതിനെക്കുറിച്ച് വിവരിച്ചു പറയുന്ന ഭാഗം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്.
Let me give an example.
ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ.
Talks about the women sitting on a scarlet beast.
ഒരു സ്ത്രീ ഒരു സ്കാർലറ്റ് ചുവന്ന മൃഗത്തിന്റെ മേൽ ഇരിക്കുന്നതായിട്ട് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു.
Talks about having 10 horns.
അതിന് 10 കൊമ്പുകൾ ഉണ്ട് എന്ന് പറയുന്നു.
So I mean, how can you understand what it is? The book itself actually explains what it is. You can never never say what it is unless it has been spoken, told us, told it to us what it is.
നമ്മൾ ഇത് എന്തോ ഈ മൃഗം എന്തുവാ സ്ത്രീ എന്തുവാ കൊമ്പ് എന്തുവാ നമ്മൾ എങ്ങനെ അറിയും? ആ പുസ്തകത്തിൽ തന്നെ അതിനെ കുറിച്ച് വിവരണം തന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് അത് മനസ്സിലാക്കില്ല അതിന് അവ എന്താണ്.
10 persons can say 10 things about the beast and the woman, my dear friends.
10 ആൾക്കാർ ഇതിനെ കുറിച്ച് വിവരിക്കുവാണെങ്കിൽ 10 രീതിയിൽ വിവരിക്കും.
They may all claim to say that God revealed this to directly to them.
അവരെല്ലാവരും അവർ എടുത്തു പറയുന്നു, അയ്യോ ദൈവം നേരിട്ട് എന്നെ ഇത് വെളിപ്പെടുത്തി തന്നതാണ്.
God told me what this woman is.
ദൈവം എന്നോട് പറഞ്ഞു ഈ സ്ത്രീ ആരാണ് എന്തുവാണ്.
This is amazing, isn't it?
അതിശയകരമാണ്.
What he actually explains about the women, the beast with 10 horns and 7 heads.
ആ മൃഗം 10 കൊമ്പും 7 തലയും ഒക്കെ ഉള്ള അതിനെ കുറിച്ചുള്ള വിവരണങ്ങൾ.
Itself explains it to us in that very chapter, isn't it?
Deva vajanam adhe adhyayathile adu endu aanennum namukku thornu kaanikkunnu.
Talks about kings and explains us what it is when trying to explain it to John what it actually is.
Adu yohanna ennodu devathinte aathmavu parayumbol adu vivarichu parayunnundu rajakanmare kurichaanu parayunnathu.
See, so we just need to be very careful with the book of Revelation.
അതുകൊണ്ട് വെളിപാട് പുസ്തകം വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്.
Let's go one step at a time.
നമുക്ക് ഒരു പടി ഓരോ പടി നമുക്ക് എടുക്കാം മുമ്പോട്ട്.
And I will just start with one portion for today.
ഇന്ന് ഞാൻ ഒരു ഭാഗം എടുത്ത് നമുക്ക് തുടങ്ങാം.
Because we have some very misunderstood verses and we need to clear the forest as much as we can.
നമുക്ക് ഒത്തിരി തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റിദ്ധരിച്ചു പോകാമെന്ന വാക്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പോകുമ്പോ അത് വ്യക്തമാക്കി നമുക്ക് മുമ്പോട്ട് പോകാം.
We also do some study of the figures of speech today, very important.
ഇന്ന് അലങ്കാര അലങ്കാര പ്രയോഗത്തെ കുറിച്ചും നമുക്ക് നോക്കാം.
Let's look at John chapter 14 verse 1-3.
യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 1ഉം 2ഉം 3ഉം വാക്യങ്ങൾ നോക്കാം.
Certain key verses that we really need to look closely.
നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില താക്കോല് വാക്യങ്ങളാണിത്.
നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും.
Just listen to a few things. It says, I will go and prepare a place for you.
ഇവിടെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഇടം ഒരുക്കും.
When Jesus Christ says he's going to prepare a place for us.
നമ്മൾക്ക് വേണ്ടി യേശു ക്രിസ്തു ഒരു ഇടം ഒരു സ്ഥലം ഒരുക്കാൻ പോകുക എന്ന് പറയുമ്പോൾ
surely not, it cannot be a physical place because it doesn't need time to prepare a physical place for us.
അത് നമുക്ക് ഉറപ്പായിട്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഒരു അക്ഷരീയമായ ഒരു സ്ഥലം ഉണ്ടാക്കാനായിട്ടല്ല പോകുന്നത്. എന്താന്ന് വെച്ചാല് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കാൻ യേശുവിന് അധികം നേരം സമയത്തിന്റെ ആവശ്യമില്ല.
This is the King James Version actually made it worse. I think telling us that he's preparing mansions for us. I think one version says mansions.
അവിടെ കിങ് ജെയിംസ് വേർഷനിൽ എടുത്തു പറയുന്നത് ഓ യേശു നമ്മൾക്ക് വേണ്ടി കൊട്ടാരം ഉണ്ടാക്കാൻ പോകുകയാണ്.
See how you can see how immediately our mind can play tricks with us if we're not careful with the language of the Bible.
നമ്മൾ വേദപുസ്തകത്തിന്റെ ആ ഭാഷാ പ്രയോഗത്തെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തയിൽ പല തെറ്റുകൾ വരാൻ സാധ്യത.
Why does Jesus Christ has to wait and prepare?
എന്തിനെ യേശു ക്രിസ്തു ഒരുക്കിയ സമയം എടുത്ത് ഒരുക്കേണ്ടതായിട്ടുള്ള കാര്യം
എന്താണ്? We have to become more and more spiritually ready. It's not because he needs time to build a house for us. He doesn't need masons in heaven for us, my dear friends.
യേശുക്രിസ്തുവിനെ സ്വർഗത്തിലെ മേസൺസിനെ ഒക്കെ കൊണ്ടുവന്നവരെ മേസ്ത്രിമാരെ ഒക്കെ കൊണ്ടുവന്ന ഒരു ഭവനം പണി കൊട്ടാരമൊക്കെ പണി ഒത്തിരി സമയം എടുക്കും അന്നല്ല. അതും കൊണ്ടല്ല നമ്മളുടെ ആത്മീയ ഒരുക്കത്തിനാണ് സമയം എടുക്കുന്നത്.
That is why he has to wait and prepare the place because we have to be ready to receive that.
അതുകൊണ്ടാണ് യേശുക്രിസ്തു കാത്തിരുന്ന് ഒരുക്കേണ്ടതായിട്ടുള്ളത്. എന്തുവാണ്? നമ്മൾ ഒരുങ്ങുവാണ്, നമ്മള് അവനെ പ്രാപിക്കാനായിട്ട് കൈവശമാക്കാനായിട്ട് നമ്മളിൽ ഒരു ഒരുക്കം
വരേണ്ടതായിട്ടുണ്ട്.
ഇവിടെ യേശുക്രിസ്തു അലങ്കാര പ്രയോഗമാണ് ചെയ്യുന്നത്.
Jesus the same thing right next in the 6th and 7th verse itself he says I am the way. He's not telling that I am the road or something.
അവിടെ അടുത്ത വാക്യത്തിൽ തന്നെ യേശു പറയുന്നു ഞാനാണ് വഴി, അതായത് ഞാൻ ഈ റോഡ് ആണെന്നല്ല പറയുന്നത്.
So can you see when
he says
preparing a place does not mean preparing a physical place for us in heaven.
ഒരു സ്ഥലം ഒരുക്കാൻ പോവാന്ന് പറയുമ്പോൾ ഒരു അക്ഷരീകമായ ഒരു ഒരു വീട് അല്ലെങ്കിൽ ഒരു സ്ഥലം അതിനെ കുറിച്ച്
അങ്ങനെയാണ് I will come and take you to myself. He's not saying I'll come and take you to heaven. I will come and receive you to myself so that where I am You can also be there.
അവിടെ മൂന്നാമത്തെ വാക്യം നമ്മൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമാവും. എന്ന് വെച്ചാൽ യേശുക്രിസ്തു പറയുന്നത് ഞാൻ മടങ്ങി വന്നിട്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്നല്ല പറയുന്നത്, ഞാൻ മടങ്ങി വന്നിട്ട് നിന്നെ എന്നിലോട്ട് ഞാൻ കൈക്കൊള്ളും. എന്താന്ന് വെച്ചാൽ ഞാൻ എവിടെയായിരിക്കും അവിടെ നീയുമായിരിക്കും എന്നാണ് അവിടെ പറയുന്നത്.
That's why it's so important for us to study these figures. Let me do a grammar teaching for you today, please, my dear friends.
അതുകൊണ്ട് നമ്മൾ അലങ്കാര പ്രയോഗങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇന്ന് ഇംഗ്ലീഷിൽ ഈ അലങ്കാര പ്രയോഗം അല്ലെങ്കിൽ സാദൃശ്യ വാക്കുകളെ കുറിച്ച് ഒന്ന്
പഠിപ്പിക്കട്ടെ. Expert teacher, but I'll try to do my best.
ഇവിടെ നമ്മൾ എന്നെ കേൾക്കുന്ന ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഒക്കെ എന്നോടൊന്ന് ക്ഷമിക്കണമേ, എന്നാൽ ആവോളം നല്ലോണം ഞാൻ ശ്രമിക്കാം.
What is the figure of speech?
ഒരു അലങ്കാര പ്രയോഗം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്?
Why is it so important for us when we read the Bible?
നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്?
The Bible is full of figurative language, my dear friends.
എന്താണെന്ന് വെച്ചാൽ ബൈബിൾ വേദപുസ്തകം മുഴുവനും ഈ സാദൃശ്യം കാണിച്ചാണ്
പഠിപ്പിക്കുന്നത്.
അതുകൊണ്ട് വേദപുസ്തകം ഈ അലങ്കാര പ്രയോഗങ്ങൾ എപ്പോഴൊക്കെ ചെയ്യുവാണ്, ഇത് അലങ്കാര പ്രയോഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
Figure of speech is a phrase or a word that has different meanings than its literal meaning.
അലങ്കാര പ്രയോഗം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്, ഒരു വാക്ക് അതിന് ശരിക്കുമുള്ള ഒരു വാക്കോ പദമോ അതിന് ശരിക്കുമുള്ള അർത്ഥമല്ല, പക്ഷേ അത് ചില കാര്യങ്ങളെ കാണിക്കുവാണ്, ചില വേറെ കാര്യങ്ങളെ വിവരിച്ച്
കാണിക്കുവാണ്.
അത് എങ്ങനെയാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കാര്യത്തെ വേറെ ഒരു കാര്യം കൂടെ കാണിച്ച് അത് താരതമ്യപ്പെടുത്തി അതിന്റെ അർത്ഥം
മനസ്സിലാക്കും.
അങ്ങനെ ചെയ്യുവാണെങ്കിൽ കേൾക്കുന്നവർക്ക് അതിന്റെ അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാവും.
Christ says, I am the door. He's not saying I am a literal door.
യേശുക്രിസ്തു ഞാൻ വാതിലാകുന്നു എന്ന് പറയുമ്പോൾ ശരിക്കുമുള്ള വാതിൽ, ഞാൻ വാതിലായിട്ട് നമുക്ക് യേശുവിനെ കാണാൻ
പാടില്ല.
നമ്മൾ പലരും ചിന്തിക്കുന്നത് സ്വർഗത്തില് എവിടെയോ ഒരു വലിയ ഒരു വാതിലുണ്ട്.
Saint Peter is standing in front of the door waiting to admit people inside.
Avade anengil Petros anengil avade vaadilil nippunde or guard aayittu aareyokke agathu ketchanam aareyokke ketchanda ennu theermanikkanu.
There are so many jokes about this, isn't it?
Ine kurichu ottri thamashagal nammal
kelkkaru. But you see, why is this used? Because to give us some vivid pictures.
Endinaan ingane ulla kaaryangal nammal nokkendathu ennachala വ്യക്തമായിട്ട് ചില ചിത്രം നമുക്ക് ലഭിക്കണം, ചില മനസ്സിലാക്കൽ നമുക്ക് ലഭിക്കണം.
Can you show me the slides, please? Can you have some who is doing the slides? Let's start with the slides, please. The first one, definition of the speaker of speech. All right. So let's look at some important figures of speech in the Bible.
നമ്മള് ബൈബിളിനകത്ത് അലങ്കാര പ്രധാനപ്പെട്ട അലങ്കാര പ്രയോഗങ്ങൾ നമുക്കൊന്ന് നോക്കാം.
One is something called personification. Please, next slide, please.
ആദ്യത്തേത് പെർസോണിഫിക്കേഷൻ എന്നാണ്. അതിന്റെ അർത്ഥം മനുഷ്യത്വ രൂപണം.
It means that a writer gives human character to what is not human.
അവിടെ അതിന്റെ അർത്ഥമാക്കുന്നത് ആ എഴുതുന്ന വ്യക്തി മനുഷ്യ അല്ലാത്ത കാര്യങ്ങൾക്ക് മനുഷ്യന്റെ ഒരു ചിത്രം കൊടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു.
A simple example is in Proverbs 1:20 where it says wisdom is calling out in the streets.
അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഒരു ഉദാഹരണമാണ് സദൃശ്യവാക്യം 1:20 അവിടെ പറയുന്നുണ്ട് ജ്ഞാനം തെരുവിൽ നിന്ന് വിളിക്കുന്നു.
Another verse we find is Revelation 12:1 where it says a great sign appears in heaven, a woman clothed with the sun.
അവിടെ വേറെ ഒരു വെളിപാട് പുസ്തകത്തിൽ 12:1 അവിടെ എഴുതിയിട്ടുണ്ട് ആകാശത്ത് വലിയൊരു ചിഹ്നം നമ്മൾ കാണും ഒരു ഒരു സ്ത്രീ സൂര്യനെ ധരിച്ചുകൊണ്ട്.
This woman is not a person, my dear friends. It is a personification language.
അവിടെ നമ്മൾ മനസ്സിലാക്കണം സ്ത്രീ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ത്രീ അല്ല ഒരു വ്യക്തിയെ കുറിച്ചല്ല അവിടെ ഒരു അലങ്കാര പ്രയോഗമാണ് ഇത് ചെയ്യുന്നത്.
Another important hyperbole, figure of speech is called hyperbole.
അടുത്തത് അതിശയോക്ത അലങ്കാരം അതിശയോക്തകരമായ അലങ്കാരം.
See, it's actually exaggeration. I mean, sometimes scripture uses great exaggeration to give emphasis to something.
അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പദത്തെ അങ്ങ് ഒത്തിരി കൂടുതൽ ഊന്നൽ കൊടുത്ത് ആവശ്യത്തിൽ കൂടുതൽ ഊന്നൽ കൊടുത്ത് പറയുന്നതാണ് അവിടെ അതിശയോക്ത അത് അലങ്കാരം എന്ന് പറയുന്നത്.
This has caused great confusion to the believers sometimes when they read the Bible.
ഇവിടെ ഇത് വിശ്വാസികൾ ബൈബിൾ വായിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായ ഒരു
famous verse is Matthew 19:24 where it says easier for a camel to go through an eye of a needle.
അവിടെ നമ്മൾ ഇതിന്റെ ഒരു ഉദാഹരണമാണ് കാണുന്നത് മത്തായിയുടെ സുവിശേഷം 19:24 എഴുതിയേക്കുന്നത് ഒരു ഒട്ടകത്തിന് സൂചിയുടെ കണ്ണിൽ കൂടെ കടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആ
ഉദാഹരണം.
ചിലർ ഇപ്പോഴും ഒരു ഒട്ടകത്തെ ആ സൂചിയിൽ കൂടി കടത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു.
Another verse it says in Matthew 5:6 if your right eye causes you to sin, take it out.
വേറെ ഒരു ഉദാഹരണമാണ് മത്തായിയുടെ സുവിശേഷം 5:29 പറയുന്നത് നിന്റെ വലം കണ്ണ് പാപം ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കുവാണെങ്കിൽ അതിനെ ചുഴന്നെടുത്ത് കളയുക
എന്ന് പറയും.
അപ്പൊ നമ്മള് ഒരു കണ്ണ് ചുഴന്നെടുത്ത് കളയുന്നതിനെ കുറിച്ചാണോ പറയുന്നത്? അപ്പൊ മറ്റേ കണ്ണോ?
Another figure of speech is called simile.
അടുത്ത
these two are very important, my dear friends. Simile and metaphors.
Simile metaphorum ആദ്യം പറഞ്ഞതും ഇപ്പൊ പറയാൻ പോകുന്ന സിമിലി ഇത് രണ്ടും ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. ഈ സിമിലി എന്ന് പറഞ്ഞാല് ഉപമ അലങ്കാരം ഉപമാലങ്കാരം ഉപമ ഉപയോഗിച്ച് പറയുന്നത്
because here is a comparison that uses words like and as. There are like is very important in this using words that says like this like that.
ഇവിടെ ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിന്റെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതുപോലെ അപ്പോലെ ഇതുപോലെ എന്ന് പറഞ്ഞാണ് ഉപയോഗിക്കുന്നത്.
Example is Revelation 1:14 where it says his head and hair were like wool, white like wool.
അപ്പൊ അവിടെ ആണെങ്കിൽ
ഉദാഹരണത്തിന്
വെളിപാട് പുസ്തകം 1:14 പറയുന്നത് അവന്റെ തലയും മുടിയും വുൾ പോലെ വെളുത്തതായിരുന്നു മഞ്ഞു പോലെ വെളുത്തതായിരുന്നു അവന്റെ കണ്ണ് തീ പോലെ ജ്വലിക്കുമായിരുന്നു എന്നൊക്കെ
പറയുമ്പോൾ ഇവിടെ
അടുത്തത് മെറ്റഫോർ എന്ന് പറഞ്ഞതാണ് അതിന് രൂപാലങ്കാരം അതിന് ഈ പോലെ എന്നുള്ള ആ വാക്ക് അങ്ങനെയല്ല, പോലെ ഇതുപോലെ എന്ന് പറയത്തില്ല അവിടെ.
Example is Matthew 5:13 where it says you are the salt of the earth. It's not saying you are like, says you are the salt of the earth.
ഉദാഹരണം അവിടെ രൂപാലങ്കാരം എന്ന് പറയുമ്പോൾ അതിന് അത് ഇങ്ങനെയാണ്, മത്തായിയുടെ സുവിശേഷം 5:13 നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയാം. അത് ഭൂമിയുടെ ഉപ്പ് പോലെ ആകുന്നു എന്നല്ല, സിമിലി പറഞ്ഞ പോലെ അല്ല, പക്ഷെങ്കിൽ ഇവിടെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു എന്ന് പറഞ്ഞാണ് പറയുന്നത്.
There are more metals, there are more figures of speech. We don't have time to go through them. There is something called endiasis. The slides, quickly take the slides, please.
ഇനിയും രൂപാലങ്കാരം ഒത്തിരി, ഇനിയും ഇങ്ങനെ വാക്യത്തിന് പല രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്, പക്ഷെങ്കിൽ എല്ലാം ഒന്നും നമ്മൾ നോക്കുന്നില്ല. നിങ്ങൾക്ക് ഒത്തിരി അറിയണമെങ്കിൽ, കൂടുതലായിട്ട് ഇച്ചിരി മനസ്സിലാക്കണമെന്ന് ആണെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ ഞാൻ സ്ലൈഡ്സ്
നിങ്ങൾക്ക്.
മിയോസിസ് എന്ന് പറഞ്ഞ വേറെ അലങ്കാര പ്രയോഗങ്ങളൊക്കെ ഉണ്ട്.
So let's look at this John 14:1-3 once again after we saw this figures of speech.
അപ്പം ഈ അലങ്കാര പ്രയോഗങ്ങളൊക്കെ കണ്ടല്ലോ, അപ്പൊ ഇനി നമുക്ക് യോഹന്നാന്റെ 14-ാം അധ്യായം നമുക്ക് ഒന്നുകൂടെ നോക്കാം.
Taking us home is just that we are going to be with him.
അപ്പൊ നമ്മളെ ഭവനത്തിലോട്ട് അവൻ മടക്കി കൊണ്ടുപോകാൻ വരുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അവന്റെ കൂടെ നമ്മൾ ആയിരിക്കും.
So you, now we're going to look at something very important here and we'll close with that for today.
വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടെ നമുക്ക് നോക്കിയിട്ട് ഇന്ന് അവസാനിപ്പിക്കാം.
Because when we think about heaven, you have to have a very clear picture, my dear friends.
എന്ന് നമ്മൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ശരിയായ ഒരു മനസ്സിലാക്കൽ നമുക്ക്.
The world has made it very confusing because we're taking worldly thoughts and putting it into our minds.
ലോകം, ലൗകിക ചിന്തകൾ നമ്മളുടെ ചിന്തയിൽ തന്ന് നമ്മളെ നാശക്കുഴപ്പത്തിൽ ആക്കുവാണ്.
How many of you know that actually both the heavens and the earth were created?
നിങ്ങൾക്കറിയാമോ, എത്ര പേർക്കറിയാമെന്നറിയില്ല, സോ ആകാശവും ഭൂമിയും രണ്ടും സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങളാണ്.
God has created everything that is not God.
ദൈവം, ദൈവമല്ലാത്ത എല്ലാത്തിനെയും ദൈവം സൃഷ്ടിച്ചതാണ്.
And so God has to transcend both heaven and earth.
അതുകൊണ്ട്
is above
ആകാശവും ഭൂമിയും രണ്ടിന്റെയും മീതെ ഉയർന്നിരിക്കുവാണ് ദൈവം.
So just like we make idols and therefore we make God lesser than he is actually a big sin.
നമ്മള് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ദൈവം ആരാണ് അതിനെക്കാട്ടിലും കുറച്ച് കുറഞ്ഞ തലത്തിൽ അവനെ കാണുന്നത് പോലെ, അതൊരു പാപമാ. അതുപോലെ
same way when we make God sit on a throne or heaven is his home, we're actually making God lesser than he is.
അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു സിംഹാസനം സങ്കല്പിച്ച് അവനെ അവിടെ, ദൈവത്തെ അവിടെ ഇരുത്തു, അല്ലെങ്കിൽ സ്വർഗം അവന്റെ വാസസ്ഥലം എന്നൊക്കെ നമ്മള് നമ്മളൊരു ആശ്ചര്യമായ രീതിയിൽ അതിനെ കാണുമ്പം നമ്മൾ
ശരിക്കും
ദൈവത്തെ കാണേണ്ട പോലെ കാണാതെ ഒരു വിഗ്രഹ രൂപത്തിൽ ആക്കി നമ്മൾ
കാണുകയാണ്.
വേദോത്സവം ഇങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടില്ല, ആകാശവും ഭൂമിയും അവനെ ഒതുക്കി നിർത്താൻ
പറ്റില്ല.
ഇങ്ങനെ പറയുന്നു, അവൻ എല്ലാത്തിലും അവൻ നിറഞ്ഞ കവിഞ്ഞു
നിൽക്കുന്നു. Above everything that we can ask or imagine, think or imagine.
നമ്മളെ ചിന്തിക്കുന്നതിനും നിനക്കുന്നതിനും ഒക്കെ ഉപരിയായിട്ട് വലുതായിട്ടാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്.
We cannot afford to think as heaven as the home of God.
സ്വർഗം അല്ലെങ്കിൽ ആകാശം അവന്റെ ദൈവത്തിന്റെ ഭവനം വാസസ്ഥലം എന്ന്
Some people try to solve this problem by claiming there are three heavens.
ചിലരെ ഈ പ്രശ്നം നേരിടാനായിട്ട് അവർ എന്ത് കൈകാര്യം ചെയ്യാനായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ, മൂന്ന് സ്വർഗങ്ങളുണ്ട്.
Because we find Paul saying it talking about the third heaven. So there are three heavens.
അതുകൊണ്ട് പൗലോസ് എന്ന് ചില പൗലോസ് മൂന്നാം സ്വർഗത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് മൂന്ന് സ്വർഗമുണ്ടെന്ന്
പറയും. My dear friends, we cannot make God smaller than he is.
സുഹൃത്തുക്കളെ, ഞാൻ പിന്നെയും പറയട്ടെ, ദൈവം ആരായിരിക്കുന്നു അതിനെക്കാട്ടിലും ഒരു താണ തലത്തില് ദൈവത്തെ കാണാൻ പാടില്ല.
ബൈബിൾ സേസ് at least 10-8 times that God is exalted above the heavens.
10 പ്രാവശ്യം എങ്കിലും വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആകാശങ്ങളിലെ അന്ന് അധികം ദൈവമേ അങ്ങ് ഉയർന്നിരിക്കുന്നു, ആകാശങ്ങളിൽ ഉയർന്നിരിക്കുന്നു.
What should we understand about this?
അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്?
I just try to help you by saying like this, we have to see heaven in two ways.
ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് രണ്ട് കാഴ്ചപ്പാട് ഞാൻ തരുവാണ്.
രണ്ട്
രീതിയിൽ നമ്മൾ സ്വർഗത്തെ കാണണം.
One is that it is, has to be seen as a figure of speech to describe a place that we cannot actually comprehend or understand.
ആദ്യത്തെ രീതി ഒരു അലങ്കാര പ്രയോഗമാണ്. നമുക്ക് ചിന്തിക്കുന്നത് നമ്മുടെ ബുദ്ധിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.
There's no other way for God to describe what are these things, even though he fills all things.
ദൈവം എല്ലാത്തിലും അങ്ങ് നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ തരാതെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല.
But second thing we should also understand is this, we have to carry these both thoughts, very important, my dear friends.
രണ്ടാമത് ഒരു ചിന്തയും കൂട ഞാൻ തരുവാണ്, പക്ഷേ ഈ രണ്ട് ചിന്തയും ഒരേ രീതിയിൽ ഒരേ പോലെ നമ്മൾ കൈ
കൊണ്ടുപോകണം.
നമ്മൾക്ക് കാണാൻ പറ്റത്തില്ല എങ്കിലും അദൃശ്യമാണെങ്കിലും വാസ്തവമായിട്ടും ഒരു സ്ഥലമുണ്ട്.
Because God says, I will shake both the heavens and the earth.
ദൈവം പറയുന്നു, ഞാൻ സ്വർഗത്തെയും ആകാശത്തെയും ഭൂമിയെയും രണ്ടിനെയും ഞാൻ കൊലുക്കും.
Lots of spiritual activity and warfare is taking place in this particular place, my dear friends.
സുഹൃത്തുക്കളെ, ഇങ്ങനെ സ്വർഗം എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ ഒത്തിരി ആത്മീക പ്രവർത്തനങ്ങളും ഒത്തിരി യുദ്ധങ്ങളും ഒക്കെ പോരാട്ടങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലമാണ്.
God is going to shake everything, my dear friends.
സുഹൃത്തുക്കളെ, ദൈവം എല്ലാം
കൊലുക്കാൻ പോവുകയാണ്. Look at this verse, everything shall bow both in heaven and on earth and under the earth.
വേദപുസ്തകത്തിൽ പറഞ്ഞ ഈ വാക്യം നമുക്ക് നോക്കാം. അവിടെ അത് എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിയിലെ അടിയിലും എല്ലായിടത്തും ഉള്ള എല്ലാ മുട്ടും മടങ്ങും.
So when children ask where is heaven, it may be good for us to say it's up there, because we have to explain things to them somehow, isn't it?
നമ്മളോട് കുഞ്ഞുങ്ങൾ ചോദിക്കും, അപ്പ സ്വർഗം എവിടെയെന്ന്. അപ്പൊ നമുക്ക് കൈ ഉയർത്തിക്കുന്നതോ അവിടെയാണ് എന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ?
But some smart kid will say, is it there or is it here, because the earth is round, isn't it?
അപ്പം ചെറുഞ്ഞാനും ഉള്ള ബുദ്ധിപൂർവ്വം ഉള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചോദിക്കും, അവിടെയാണോ ഇവിടെയാണോ എന്ന് വെച്ചാൽ അവർക്ക് അറിയാം ഈ ഭൂമി വട്ടമാണെന്ന്.
So you see, look at this very interesting picture. It says that Hebrews says two things. It says God, Jesus Christ has passed through the heavens.
അവിടെ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തു സ്വർഗത്തിൽ കൂടി കടന്നുപോയി.
But it also says that he is now seated at the right hand of the throne of God in heaven.
അവിടെ അതും ഇങ്ങനെയും പറയുന്നു, യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത് സിംഹാസനത്തിൽ ഇരിക്കുന്നു.
Let me close by telling you this very important thing, my dear friends.
ഒരു വളരെ പ്രാധാന്യമുള്ള ഇക്കാര്യം കൂടെ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ.
When it says that we have an inheritance reserved for us in heaven.
സ്വർഗത്തിൽ നമ്മൾക്ക് വേണ്ടി ഒരു അവകാശം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് നമ്മളോട് പറയുമ്പോൾ,
The worship team read that verse to us this morning.
ഇന്ന് രാവിലെ ആരാധന നയിച്ച ടീം നമ്മളോട് ഈ വാക്യം വായിച്ചു.
First thought that comes to our mind is that it's a literal place that we are going to.
നമ്മളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത, വാസ്തവമായിട്ടും ഒരു സ്ഥലം ഉണ്ട് ഞാൻ പോകാൻ പോകുന്നത്.
Inheritance reserved in heaven.
സ്വർഗത്തിൽ എനിക്ക് വേണ്ടി നിക്ഷേപിച്ച ആ അവകാശം.
Remember that we are going to rule on a new earth.
പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പുതിയ ഭൂമിയിൽ ആണ് നമ്മൾ രാജ്യം നമ്മൾ അധികാരം വഹിക്കാൻ പോകുന്നത്.
Therefore our inheritance is not getting a space in heaven somewhere. Let me find my spot, let me find my house in heaven.
അതുകൊണ്ട് നമ്മുടെ അവകാശം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ ഏതോ ഒരു സ്ഥലം, അത് എനിക്ക് വേണ്ടി അവിടെ ഞാൻ ഇരിക്കും.
This is the nagar that I belong to. Show me my nagar, oh God, which is my home.
സ്വർഗ്ഗത്തിൽ ഏത് നഗറിലായിരിക്കും കർത്താവേ ഞാൻ, ദൈവമേ എനിക്ക് ആ എന്റെ സ്ഥലം എന്റെ നഗർ ഒന്ന് കാണിച്ചു തരണം.
It's not getting a place, space somewhere in heaven.
സ്വർഗ്ഗത്തിൽ ഒരു സ്പേസ്, ഒരു സ്ഥലം, വസ്തു കിട്ടാൻ പോവുകയല്ല.
It is actually getting a privilege which nothing can take away.
Amen. ഇത് വാസ്തവത്തിൽ പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ്, ഒന്നിനും ആർക്കും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു അനുകൂല ഒരു പദവി നമുക്ക് ലഭിച്ചു.
Inheritance reserved in heaven means this.
സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവകാശം എന്ന് പറയുമ്പോൾ ഇതാണ് അർത്ഥം.
God has ordained this.
ദൈവം എനിക്ക് വേണ്ടി ഇത് ഓർഡെയിൻ ചെയ്ത് അത് ദൈവം തീരുമാനിച്ചു
വെച്ചിരിക്കുകയാണ്.
ഈ ലോകത്തിൽ കാര്യങ്ങൾ മാറി നശിക്കുന്നത് പോലെ ഈ ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് മാറുവോ നശിക്കുവോ ചെയ്യത്തില്ല.
Rust and moth can take away things here on earth.
ഈ ലോകത്തിലുള്ളത് ദ്രവിക്കുകയും അത് നശിക്കുകയും ചെയ്യും.
But nothing is going to change when God talks about heaven.
സ്വർഗ്ഗം എന്ന് പറയും ദൈവം പറയുമ്പോൾ അവിടെ ഒരു മാറ്റവും വരാൻ.
Inheritance waiting for me in heaven means that inheritance that heaven is going to give to me.
എനിക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ വെച്ചിരിക്കുന്ന നിക്ഷേപം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ് സ്വർഗ്ഗം എനിക്ക് തരാൻ പോകുന്ന അവകാശം.
There are great things waiting for us. Dear friends,
നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ദൈവം
വെച്ചിട്ടുണ്ട്. There is a river of life that is going to come for us.
നമുക്ക് വേണ്ടി ഒരു ജീവന്റെ നദി.
We are going to partake of the tree of life that was closed for us.
നമ്മൾക്ക് നമ്മളിൽ നിന്ന് മാറ്റി അടച്ചു മാറ്റി വെച്ച ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കാൻ
പോകുകയാണ്. His bond servants are going to serve him, the last book of Revelation says.
വെളിപാടിന്റെ അവസാനത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു അവന്റെ ദാസന്മാര് അവനെ സേവിക്കാൻ
പോകുകയാണ്. Also says in the same verse, the next verse, we are going to reign with him forever.
Amen. അതിന്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നമ്മള് അവനോട് കൂടെ എന്നേക്കും വാഴാൻ
പോകും.
അവന്റെ കൂടെ വാണോണ്ട് അവനെ സേവിക്കും.
What amazing things are in store for us, my dear friends.
So, എത്ര അതിശയമായ കാര്യങ്ങളാണ് നമ്മൾക്ക് വേണ്ടി ദൈവം.
Let's rejoice with the glorious hope that we have.
ഒരു നമ്മൾക്കുള്ള മഹത്തരമായ പ്രത്യാശയിൽ നമുക്ക് സന്തോഷിക്കാം.
It is ordained for us in heaven. Nothing can take it away.
നമ്മൾക്ക് വേണ്ടി ദൈവം അത് വെച്ചിട്ടുണ്ട്. ഒന്നിനും അത് എടുത്തു മാറ്റാൻ സാധിക്കില്ല.
We look at things the next two Sundays as well. May God help us, my dear friends.
സുഹൃത്തുക്കളെ അടുത്ത രണ്ടാഴ്ചയും ഇതിന്റെ കൂടുതലായിട്ട് കാണാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.
Can we pray, please?
നമുക്ക് പ്രാർത്ഥിക്കാം.
Father, we are grateful to the things that you are revealing to us.
പിതാവെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾക്കായിട്ടും ഞങ്ങൾ അങ്ങയോട് നന്ദി ഉള്ളവരാണ്.
There are so many things that we could see if only we gave closer attention.
ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ എത്ര അധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണാൻ
പറ്റും. Yes, we groan here on earth.
ഈ ലോകത്തിൽ ഞങ്ങൾ ഞെരുങ്ങുന്നുണ്ട്.
But this groaning is going to come to an end, my dear friends.
So, thank you, കർത്താവെ. ഈ ഞെരുക്കം അവസാനിക്കാൻ
പോകുകയാണ്.
ഞങ്ങൾ മാത്രമല്ല സൃഷ്ടി തന്നെ ഞെരുക്കത്തിൽ കൂടി കടന്നു
പോകുന്നില്ല.
അതെല്ലാം മഹത്തരമായ
ഈ
ഞെരുക്കം വ്യർത്ഥമല്ല.
Because creation is going to see the revealing of the sons of God.
എന്നു വെച്ചാൽ സൃഷ്ടി ദൈവത്തിന്റെ പുത്രന്മാരുടെ വെളിപ്പെടുത്തൽ കാണാൻ പോകുകയാണ്.
The glory is going to come. The knowledge of God is going to cover the earth.
മഹത്വം വരാൻ പോകുകയാണ്. ദൈവത്തിന്റെ ജ്ഞാനം ഭൂമിയെ നിറയ്ക്കാൻ പോകുകയാണ്.
Let's wait. The great things in store for us.
ഞങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മൾക്ക് വേണ്ടിയുള്ള വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക്
കാത്തിരിക്കാം.
അങ്ങനെ ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതങ്ങളെ
കർത്താവേ
ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഈ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞല്ലോ ഇപ്പൊ മലിനപ്പെട്ടവര് ഇനിയും മലിനതയിൽ തുടരട്ടെ. കർത്താവേ അല്ലപ്പ അല്ല ഞങ്ങൾക്ക് വിശുദ്ധി ഉള്ളവരായിട്ട് കാണപ്പെടണം. ആ കൂടുതൽ വിശുദ്ധിയെ എത്തിപ്പിടിക്കാൻ ഞങ്ങൾ
ആഗ്രഹിക്കുന്നു. Run from sin, oh God.
ദൈവമേ ദൈവമേ ഞങ്ങള് യൗവനക്കാരോ പ്രായം ചെന്നവരോ ആരാന്നേലും പാപം വിട്ട് ഓടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
We can't afford to lose the things that we would receive.
അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൈവശമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പറ്റില്ല.
ദൈവമേ
ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു.
Prepare ourselves for you.
ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ അങ്ങേക്ക് വേണ്ടി ഒരുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ.
Amen and amen.